Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
തൈത്രിയോപനിഷത് ബ്രഹ്മവല്ലി പഞ്ചമാനമാണ്. ആനന്ദമയ കോശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആനന്ദമയ കോശം, അത് അന്നമയാദി കോശങ്ങളെ പോലെ ഒന്നാണ്. അത് നിരുപാധികമായ ബ്രഹ്മമല്ല. പറയുന്നതെല്ലാം ബ്രഹ്മം തന്നെ. എന്നാലും ആനന്ദമയം എന്ന് പറയുമ്പോൾ ഒരു കോശമായി ഗ്രഹിച്ച അതല്ല പരമാർത്ഥം. അതിന് ഉള്ള വ്യക്തികളാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ ശിരസ് തുടങ്ങിയ അവയവകൽപ്പന, ഉപസംക്രമണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അദൃശ്യ അനാത്മി അന്നിലേ അന്നിരുത്തി അസ്തൂലമനം നേരി നിത്യാത്മ ഇത്യാദി വിശേഷ അപ്പോഹശ്രദ്ധിച്ചു. പരമാർത്ഥ ബ്രഹ്മത്തിലാണെങ്കിലും എല്ലാ വിശേഷങ്ങളെയും നിഷേധിക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയും പറയുന്നുണ്ട്. മന്ത്രോദാഹരണ അനുഭവത്തിൽ പ്രിയ ശിരാദ്യവയ വിശിഷ്ട പ്രത്യക്ഷത അനുഭൂയമാനെ ആനന്ദമയി ആത്മനി ബ്രഹ്മണി നാസ്തി ബ്രഹ്മ ഇതി ആശങ്ക ഭാവ അസന്യാസഭൂതി അസദ്ബ്രഹ്മേരി വിരിച്ച് മന്ത്രോദാഹരണ ഉപദ്ധ്യ. ഇവിടെ ആനന്ദമയം, ആനന്ദം പ്രത്യക്ഷമായി അനുഭവിക്കുന്നത്. പ്രിയ മോദം പ്രമോദം ഇതെല്ലാം ഓരോ ജീവൻ അനുഭവിക്കുന്ന പ്രത്യക്ഷമായി അനുഭവിക്കുന്ന എന്നത് നാസ്തി ബ്രഹ്മ. അതിനുള്ള ബ്രഹ്മം ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ ഇത്തരം ആശങ്കകളൊന്നും വരത്തില്ല. ഇവിടെ ആശങ്ക വരുന്നുണ്ട്. പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ ആശങ്ക സംശയം ഉണ്ടാവും. ആനന്ദം പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൽ സംശയമില്ല. ബ്രഹ്മത്തെക്കുറിച്ച് സംശയമുണ്ട്, അതുകൊണ്ട് പറയുന്നു അത് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഒന്നാകാൻ വഴിയില്ല. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്തിരിച്ചാലോപനം പൃഥക് ബ്രഹ്മണ പ്രതിഷ്ഠാത്രത്തിനും. അതുമാത്രമല്ല, ആനന്ദമായ വശത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പറയുന്ന ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ, അതിന് പ്രതിഷ്ഠ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടും ആനന്ദമായ കോശമല്ല. ആനന്ദമായ കോശത്തിന് പ്രതിഷ്ഠയാണ്, അതിനാധാരമായിരിക്കുന്നതാണ് ബ്രഹ്മം. അതല്ല തസ്മാ കാര്യപതി ദേവ ആനന്ദമയോ എന്ന് പറയുക ആത്മാ. അതുകൊണ്ട് സിദ്ധാന്തം എന്താണ്? കാര്യപതിത്വം അന്നമയം പ്രാണമയം മനോമയം ഈ കാര്യങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് ആനന്ദമയം. അല്ലാതെ എന്ന പരയവ ആത്മാ എന്ന പരമാത്മാവ ആനന്ദമയം പരമാത്മാവല്ല. എന്താണ് ആനന്ദം? ആനന്ദയിലെ വിദ്യ കർമ്മണോ ഫലം. ആനന്ദം വിദ്യയുടെയും കർമ്മത്തിന്റെയും ഫലമാണ്. എന്നുവെച്ചാൽ ഒരു ജീവൻ അനുഭവിക്കുന്ന ആനന്ദം വിദ്യ എന്നാണ് ഉപാസന. ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലമാണ് അത്. ഭാഷകാരന്റെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് ആനന്ദം ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലമാണ്. നിങ്ങളൊരാൾ അത് വേറെ തരത്തിലും പറയുന്നതാണ് പുണ്യഫലമാണ്. പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ആനന്ദം അനുഭവിക്കുന്നത്. ഉപാസനയും കർമ്മവും അത് പുണ്യമാണ്. കർമ്മങ്ങളുടെ സത്കർമ്മമാണ്. തദ്വികാര ആനന്ദമയ, അതിന്റെ വികാരമാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. സജ വിജ്ഞാനമയ അന്തര, വിജ്ഞാനമയത്തെക്കാൾ അത് അന്തരമാണ്, സൂക്ഷ്മമാണ്, വ്യാപകമാണ്. യജ്ഞാദി ഹേതോർ വിജ്ഞാനമയസ്യ അന്തരശ്രുതി, വിജ്ഞാനമയത്തെ അപേക്ഷിച്ച് ആനന്ദമയം അന്തരമാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. ജ്ഞാനകർമ്മമോഹി ഫലം ഭോക്തൃ അർത്ഥത്വ അന്തരതമം സ്യാത്. ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ഫലം, ഞാനെന്ന് വെച്ചാൽ ഉപാസന, ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലം, അത് ആർക്കു വേണ്ടി? ഉപാസനം വേണ്ടി, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി. ഭോക്തൃ അർത്ഥത്വ അന്തരതമം സ്യാത്, അത് ഏറ്റവും ആന്തരികമായിരിക്കും. ആന്തരികം എന്ന് പറഞ്ഞാൽ അത് ഭോക്താവിനോട് ചേർന്നിരിക്കുന്നതായിരിക്കും, ഭോക്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതായിരിക്കും. വിജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശത്തിൽ വിജ്ഞാനമയ കോശത്തോടുകൂടിയിരിക്കുന്ന ഭോക്താവ്, ഭോക്താവ് ഉപാസനയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിന്റെ ഫലമായി ആ ഭോക്താവിന് ആനന്ദം അനുഭവപ്പെടുന്നു. ആനന്ദം ഭോക്താവിന് വേണ്ടിയുള്ളതാണ്. ഭോക്താവില്ലെങ്കിൽ, അനുഭവിക്കുന്നവനുണ്ടെങ്കിൽ ആനന്ദത്തിലർത്ഥം. അനുഭവിക്കുന്നവരും വേണം. ആരാണ് അനുഭവിക്കുന്നത്? ജീവൻ. അതാണ് ജീവനെ കർത്താവും ഭോക്താവും എന്ന് പറയുന്നത്. അന്നം, പ്രാണം, മനസ്സ്, വിജ്ഞാനം, ഈ കോശങ്ങളോട് താതാമ്യപ്പെട്ട് ആ ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു. എന്തിന് അനുഭവിക്കുന്നത്? ആനന്ദം. ആത്യന്തികമായി ഫലം ആനന്ദമാണ്. ആ ഭോക്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്, ഏറ്റവും ആന്തരമായിരിക്കുന്നത് അത് ആനന്ദമയ കോശമാണ്. ആനന്ദമയ കോശം എന്ന് പറയുമ്പോൾ ആനന്ദമുണ്ട്, ജീവൻ അനുഭവിക്കുന്ന ആനന്ദം. കർമ്മവും ഉപാസനയും അനുഷ്ഠിക്കുന്നത് ആദ്യം കർമ്മോപാസനയെ കുറിച്ചുള്ള ജ്ഞാനമാണ്, വിജ്ഞാനം വേണം. നേരത്തെ പറഞ്ഞു ആ വിജ്ഞാനത്തിന്റെ ഫലം, അതാണ് വിജ്ഞാനമയ കോശം. കേവല വിജ്ഞാനം കൊണ്ട് എന്താ ഫലം? അവിജ്ഞാനം കൊണ്ട് ഉപാസന അല്ലെങ്കിൽ കർമ്മം പ്രവൃത്തികളുണ്ടാവും. ആ പ്രവൃത്തി കൊണ്ടും അതിന്റെ ഫലമായി ആനന്ദത്തെ അനുഭവിക്കുന്നു. ആനന്ദത്തെ അനുഭവിക്കുന്ന ആ തലം, അതാണ് ഭോക്താവിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം. അതിനപ്പുറം പിന്നീട് ഭോക്താവിനൊന്നും ചെയ്യാനില്ല. അനുഭവിക്കുന്നതിനെ സംബന്ധിച്ച് പരമാവധി എന്താണ് അനുഭവം തന്നെ, അതിനപ്പുറം എന്താ? ആ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് മറ്റുപാധികളെല്ലാം സ്വീകരിക്കുന്നത്. ആത്യന്തികമായ അനുഭവമോ അത് ഈ ആനന്ദത്തിന്റെ അനുഭവം തന്നെ. അന്തരതമസ് ആനന്ദമായ ആത്മ പൂർവിദ്യ. അതുകൊണ്ട് മുൻ കോശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ആന്തരികമായിരിക്കുന്നു. ആന്തരികം എന്ന് പറഞ്ഞാൽ ആ ജീവനോട് ചേർന്ന് നിൽക്കുന്നു, ജീവനോട് അടുത്ത് നിൽക്കുന്നു. സൂക്ഷ്മമായിരിക്കുന്നത് ആനന്ദമയമാണ്. അതുകൊണ്ടാണ് ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നു. ആനന്ദത്തിന്റെ പരമമായ കഷ്ടയിൽ മറ്റൊന്നില്ലാതാകും. മറ്റ് കോശങ്ങൾക്കൊന്നുകൂടെ പ്രവർത്തനം ഇല്ലാതാകും. ജീവൻ സ്വയം ആനന്ദസ്വരൂപനായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ ജീവനും ഏറ്റവും അടുത്തിരിക്കുന്നു, ജീവനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതുകൊണ്ട് ജീവൻ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു. മറ്റ് ഏതിനേക്കാൾ ശ്രേഷ്ഠമായി ജീവൻ ആഗ്രഹിക്കുന്നത് പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ആനന്ദത്തെയാണ്. അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി എല്ലാം ഈ ആനന്ദത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ആന്തരികമാണ് പൂർവഭ്യ മറ്റുള്ളതിനെല്ലാം അപേക്ഷിച്ചു ജീവൻ അതിനുവേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ആനന്ദത്തിന് വേണ്ടി മറ്റു കോശങ്ങളെ ആശ്രയിക്കുന്നു, മറ്റു ഉപാധികളെ ആശ്രയിക്കുന്നു, അതിനനുസരിച്ചുള്ള വിദ്യാകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. അതിന് വിദ്യാകർമ്മോ പ്രിയാദ്യ അർത്ഥത്വച്ച് വിദ്യയും കർമ്മവും ഉപാസനയും കർമ്മങ്ങളുമെല്ലാം പ്രിയം, മോദം, പ്രമോദം ഇവയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെല്ലാം ആനന്ദത്തിന്റെ ഭാഗമാണ്. പ്രിയാദി പ്രയുക്തി വിദ്യാകർമ്മവും ഉപാസനയും കർമ്മവും അതിനെന്താണ് പ്രേരകമായിരിക്കുന്നത്? എന്തിനു വേണ്ടി അതിനുഷ്ഠിക്കുന്നു? പ്രിയാദി പ്രവൃത്തി പ്രിയമോദ പ്രമോദങ്ങൾക്ക് വേണ്ടി, അത് നിമിത്തമായി അതിനുവേണ്ടി ഉപാസനയും കർമ്മവും അനുഷ്ഠിക്കുന്നു. ആനന്ദത്തിന് വേണ്ടി വിദ്യയും കർമ്മവും എല്ലാവരും അനുഷ്ഠിക്കുന്നുണ്ട്. ഉപാസനയും കർമ്മങ്ങളും അല്ലല്ലോ ഇവിടെ പറയുന്നത്. വിവേകികളെ സംബന്ധിച്ച് വിവേകമില്ലാത്ത മൃഗസമാനരായ മനുഷ്യർ പ്രിയമോദ പ്രമോദങ്ങൾക്ക് വേണ്ടി മറ്റുപാധികളെ ആശ്രയിക്കുന്നു. പക്ഷെ അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഉപാസനയിലും കർമ്മത്തിലും നിന്നും ലഭിക്കുന്ന ആനന്ദം. അതാണ് കർമ്മത്തിന്റെ ഫലം സ്വർഗം എന്ന് പറയുന്നത്. ഉപാസനയുടെ ഫലം സുഖം, സമാധി സുഖം എന്നെല്ലാം പറയും. സാറിന് ഒരാളും പറയും, സാധാരണ ഇനി എവിടെയും പറയും സുഖതാരതമ്യം. സാധാരണ സുഖങ്ങളെല്ലാം അപേക്ഷിച്ച് ഒരു സുഖവും സമാധി സുഖം. ആ സുഖം കിട്ടാൻ വേണ്ടി മറ്റ് സുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഉപാസനയിലേർപ്പെടുന്നു, എല്ലാം ത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ തുച്ഛമാണ്, ക്ഷണികമാണ് എന്നൊരു ജീവൻ പോകുമ്പോൾ പരമമായ സുഖം എന്താണ്? അതിനുവേണ്ടി ഉപാസന സ്വീകരിക്കുന്നു. അതിന് നിമിത്തം എന്താണ്? വിദ്യയ്ക്കും കർമ്മത്തിനും ഉപാസനയ്ക്കും നിമിത്തം ഈ പ്രിയാദികളുടെ തസ്മോ പ്രിയാദികളും ഫലരൂപാണ് ആത്മസന്യകർഷ വിജ്ഞാനമേസ്യ ആഭ്യന്തരത്വം ഉപപദ്യത്തെ. അതുകൊണ്ട് പ്രിയാദികൾ ഫലരൂപത്തിലുള്ളതാണ്. വീണ്ടും പറയുന്നത് പ്രിയം, മോദം, പ്രമോദം എന്നീ ഭാഗങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ആനന്ദം ഒരു ഫലമാണ്, ആത്മാവല്ല. ഫലം ഒരിക്കലും ആത്മാവല്ല. എന്തിന്റെ ഫലം? ഉപാസനയുടെയും കർമ്മത്തിന്റെയും സത്കർമ്മങ്ങളുടെ ഫലം. ദുഷ്കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാവുന്ന ദുഃഖം ഉണ്ടാകും. ഇവിടെ പറയുന്ന സത്കർമ്മങ്ങൾ, ഇവിടെ സത്കർമ്മം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വൈദികമായ കർമ്മങ്ങൾ, ലൗകികമായ കർമ്മങ്ങളുണ്ട്, ലൗകികമായ ഫലത്തെ കിട്ടും. വൈദികമായ കർമ്മങ്ങളുണ്ട്, സ്വർഗഫലത്തെ കിട്ടും. ദുഃഖ സംസ്പർശമില്ലാത്ത സുഖം, അതാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. ആ സുഖം ഫലരൂപമാണ്, അത് ഫലമാണ്, അതാണ് ആനന്ദമായ ദിവസം. ജീവൻ എപ്പോഴാണ് ആ പുണ്യം ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആനന്ദമായ ദിവസത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആത്മസന്നികർഷ, അത് ആത്മാവിനോട് ചേർന്നിരിക്കുന്നു, ആത്മാവിനോട് അത്യന്തം സമീപത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആനന്ദത്തെ ചിലപ്പോൾ അത് ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കാം. അതല്ല, അത് ആത്മാവാണ്. സുഖവും ആത്മാവിനോട് എന്താ ബന്ധം? ആത്മാവ് സ്വയം സുഖസ്വരൂപം തന്നെ, പക്ഷെ ഫലരൂപത്തിലുള്ള സുഖമല്ല. സുഖസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖത്തിന്റെ സ്വരൂപം, സുഖത്തിന്റെ വാസ്തവ സ്വരൂപം, അതാണ് ആത്മാവ്. ആ അവിടെ ഇവിടെ പറയും അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. ഓരോ ഉപാധികളെ ആശ്രയിച്ച് അത് ഉപാധികൾപ്പെടുന്നതാണ് കർമ്മവും അതിൻ്റെ ഫലമായി വരുന്ന പുണ്യവും ഉപാസനവും അതിൻ്റെ ഫലമായി വരുന്ന മനസ്സിൻ്റെ മാറ്റവും അതെല്ലാം ഫലമായി വരുന്ന അതൊക്കെ ഉപാധികളാണ്. ആ ഉപാധികളിലൂടെ സുഖത്തിൻ്റെ സ്വരൂപമാകുന്ന സുഖത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഉപാധികളുടെ സാന്നിധ്യത്തിൽ അവിടെ സുഖം പ്രകടമാകുന്നു. അപ്പൊ സുഖം എവിടെ ഇരിക്കുന്നു? ആത്മസന്നിവേശമായിരിക്കുന്നു, ആത്മാവിനോട് ചേർന്നിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവതാണ് ആനന്ദമയം, വിജ്ഞാനമേ അഭ്യന്തരത്വം. അതുകൊണ്ട് ഇത് വിജ്ഞാനത്തെക്കാൾ അഭ്യന്തരമായിരിക്കുന്നു. ഇത് വിജ്ഞാനവും ആനന്ദത്തിന് വേണ്ടിയാണ്. ആനന്ദത്തിൽ പിന്നെ വിജ്ഞാനത്തിന്റെ ആവശ്യമാണ്. ആനന്ദത്തിന്റെ ആവിർഭാവത്തിന് വിജ്ഞാനം ഒരു ഉപാധിയുമാണ്. വിജ്ഞാനം എങ്ങനെയാണോ ആത്മാവ് അല്ലാതായിരിക്കുന്നത്, അതുപോലെ ആനന്ദവും ആത്മാവല്ല. അതാണ് ഭാഷകാരൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ആനന്ദത്തിന്റെ സ്വരൂപമാണ് ആഭരണത്തിന്റെ സ്വരൂപമാണ് സ്വർണം എന്ന് പറയുന്നത്. അതാണ് തമ്മിലുള്ള ബന്ധം. പ്രിയാദിവാസനോ നിർവൃത്തോ ഹി ആനന്ദമയോ വിജ്ഞാനമയ ആശ്രിത സ്വപ്നോപലഭ്യത്തെ. പ്രിയാദി വാസനകളിൽ നിന്നുണ്ടാകും. പ്രിയാദികൾ ജാഗ്രതത്തിലുണ്ടാകും. ജാഗ്രതത്തിലാണ് ഉപാസനയും കർമ്മങ്ങൾ. അതിന്റെ ഫലമായി ആത്മാവിനോട് ചേർന്നു. അതുകൊണ്ടാണ് സാറിന് പറയുന്നത് ആനന്ദമുള്ളിലാണ്, പുറമേയല്ല, പുറമേ കാണുന്നില്ല, ഉപാധികളാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? കാരണം അത് ആത്മാവിനോട് ഏറ്റവും സമീപത്തിട്ടിരിക്കുന്നു, ഭോക്താവിനോട് ഏറ്റവും സമീപത്തിട്ടിരിക്കുന്നു. ആത്മാവ് തന്നെ ഭോക്താവായി മാറുന്നു ഉപാധികളുടെ സഹായത്തോടുകൂടി. എന്തിനാണ് ഭരിക്കുന്നത് ആനന്ദത്തെ? അത് ശരീരത്തിന്റെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, പ്രാണന്റെ തലത്തിൽ നിന്നെല്ലാം ഉള്ളിലാണ് എന്ന് പറയും. സൂക്ഷ്മമായിട്ടാണ് ആനന്ദത്തിൽ പിന്നീട് ഇവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നത്. അവിടെ അന്നമയമില്ല, ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, പ്രാണനില്ല, ഒന്നിനും അവിടെ സ്ഥാനമില്ല. ആനന്ദത്തിൽ ആനന്ദത്തിന് മാത്രമേ ഉള്ളൂ സ്ഥാനം, മറ്റൊന്നിനും സ്ഥാനമില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം പറയുകയാണ്. എന്താണ് ക്രിയാവിധി വാസന നിർവൃത്തോ ആനന്ദമയോ? ആനന്ദമയോ സ്വപ്നദ്രഷ്ടാവ് അല്ലെങ്കിൽ സ്വപ്നാധിഷ്ഠാന വിജ്ഞാനമയാശ്രിത, വിജ്ഞാനമയാശ്രിതനായി സ്വപ്നത്തിൽ വിജ്ഞാനമുണ്ടല്ലോ, സ്വപ്നത്തിൽ വിജ്ഞാനമുണ്ട്, ആനന്ദമുണ്ട്. അവിടെ പ്രിയാദി വാസനകളിൽ നിന്നുണ്ടാകുന്നു നമ്മുടെ ധ്യാനം. എന്തുകൊണ്ടാണ് പറയുന്നത്? ജാഗ്രത കർമ്മമുണ്ട്, ഉപാസനയുണ്ട്, വേദമുണ്ട്, പ്രമാണമുണ്ട്, അതനുസരിച്ച് കർമ്മവും ഉപാസനവും അനുഷ്ഠിക്കുന്നു. ഇവിടെ പ്രിയമോദ പ്രമോദങ്ങളോടുകൂടിയ ആനന്ദമായ കോശം അതിന്റെ ഉപഭോക്താവായി മാറുന്ന ജീവൻ സ്വപ്നത്തിലൊന്നുമില്ലെന്ന് കർമ്മം അനുഷ്ഠിക്കാൻ ഇവിടെ സൂര്യ ശരീരമില്ല, പ്രാണമായ കോശമില്ല, ജാഗ്രതയിലെയും മനോമയ കോശം അവിടെയില്ല. പക്ഷെ എന്നാലും ഒരു ഭോക്താവ് ഇവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു. എന്നിന്റെ സഹായത്തോടുകൂടി? വിജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടി. സ്വപ്നം ദ്രഷ്ടാവ് വിജ്ഞാനാണ്. അവിടെ ഈ ജാഗ്രതയുടെ നിമിത്തങ്ങളൊന്നും കൂടാതെ, ജാഗ്രത നിമിത്തങ്ങൾ ദുഃഖത്തിന് ഹേതുവായിരിക്കുമ്പോഴും നിങ്ങൾ ജാഗ്രതയിൽ വരുന്ന ദരിദ്രനായിരിക്കുന്നു, ജാഗ്രതയിൽ വരുന്ന രോഗിയായിരിക്കുന്നു, ജാഗ്രതയിൽ വരുന്ന സദാ ദുഃഖത്തെ അനുഭവിക്കുന്നു. പക്ഷെ സ്വപ്നത്തിലോ ഞാനത്തെ അനുഭവിക്കാം. സ്വപ്നത്തിൽ ദുഃഖത്തെ അനുഭവിക്കാം, പാവഫലമാണ്. പക്ഷെ കുറച്ചുകൂടെ പുണ്യഫലമായ ആനന്ദത്തെ കുറിച്ച് പറയും. അതാണ് പ്രിയാദിവാസന ജാഗ്രത ആർജിച്ച ആനന്ദവാസന. വിജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടി ആ ജീവൻ സ്വപ്നത്തിൽ ആനന്ദമയനായിരിക്കുന്നു. ഈ ജാഗ്രതയിൽ കാണുന്ന ഉപാധികളെ ഒന്നും ആശ്രയിക്കാതെ വിജ്ഞാനവും ആനന്ദവും രണ്ടും മാത്രം സ്വപ്നത്തിൽ നിലനിൽക്കുന്നു. അവിടെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയായി മറ്റു പറഞ്ഞില്ല, പക്ഷെ ജാഗ്രതയിലുള്ള ഒന്നും അവിടെയില്ല. ജാഗ്രതയുടെ സ്ഥൂല ശരീരം അവിടെയില്ല, ജാഗ്രതയുടെ ഉപാധികളും, പക്ഷെ സ്വപ്നത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതാണ് സ്വപ്ന ഉപലബ്ധതയെ. ആ സ്വപ്നത്തിൽ ഭോക്താവ് വിജ്ഞാനമയനായി നിന്നുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു. അപ്പോ ഈ ആനന്ദം അന്നപ്രാണം മനസ്സ് ഇതെല്ലാം വിട്ട് ജീവൻ അനുഭവിക്കുന്ന ഒന്നാണ്, ഫലമാണ്, അത് കോശമാണ് എന്നിവിടെ സമർപ്പിക്കുന്നു. അതാണ് പറയുന്നത്, ഞാൻ സുഖിച്ചു, ഞാൻ ആനന്ദിച്ചു, എല്ലാം മറന്നു. മറന്നു എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആ ജീവന് അന്ന പ്രാണ മനസ്സുകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. അതെല്ലാം അവിടെ ഉണ്ട്. ജാഗ്രതയിൽ ആണെങ്കിൽ പോലും കേവലം വിജ്ഞാനമയത്തെ ആശ്രയിച്ചുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു. അപ്പൊ ആനന്ദാനുഭവം അത് മറ്റെല്ലാത്തിനും അപേക്ഷിച്ചും ആന്തരികമാണ് എന്ന് പറഞ്ഞു. ആത്മാവിനോട് ആത്മാവിനുള്ള ജീവൻ ജീവനോട് ചേർന്നിരിക്കുന്നു. ജീവനെ ഞാൻ പിരിക്കാൻ ജീവന്റെ സ്വരൂപം തന്നെ ആനന്ദത്തിന്റെ സ്വരൂപം. ആനന്ദം പറഞ്ഞ സ്വർണവും ആഭരണവും പോലെ അവന് വിജ്ഞാനമായി ആശ്രിതനായി ആനന്ദത്തെ അനുഭവിക്കുന്നു. അവിടെ ഒരു അനുഭവം ഉണ്ടല്ലോ, അനുഭവിക്കുന്ന ഒരു ഭോക്താവുണ്ടല്ലോ. ജ്ഞാതാവായും ഭോക്താവുമായും ഇരിക്കുന്ന ജീവനവിടെ ആനന്ദം ഉണ്ടെന്നല്ല, ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ട്. അനുഭവം എന്താണ്? അത് വിജ്ഞാനം. വിജ്ഞാനത്തിൽ തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. അവിജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നുണ്ട് അവിടെ ആനന്ദം. ഭുക്തമുണ്ടോ? ആനന്ദമയം കോശം തന്നെയാണ്. ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അത് അവിടെ ഒരു ഭക്തമുണ്ട്. ആനന്ദത്തെ അവൻ അനുഭവിക്കുന്നവിടെ അനുഭവമുണ്ട്, ജ്ഞാതാവുണ്ട്. അപ്പൊ ജീവൻ ജ്ഞാതാവും ഭക്താവുമായിരുന്നു, ആനന്ദത്തെ അനുഭവിക്കുന്നു. അത് ഈ അന്നമയാദികളുടെ സഹായം, അന്നമയാദികളെ അപേക്ഷിക്കാതെ ആനന്ദത്തിന്റെ അനുഭവ തലത്തിൽ അന്നമയാദികൾക്ക് നിലനിൽക്കില്ല എന്നാണ്. അത് വിശേഷിച്ചും വിദ്യയുടെയും കർമ്മത്തിന്റെയും. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിന്റെ ഫലമായി മരിച്ചതിന് ശേഷം വേറെ ഒരു ലോകത്ത് പോകുന്നു എന്നെല്ലാം പറയുന്നു. സർഗം ഒരു സ്ഥലത്ത് പോകുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം കർമ്മം സത്കർമ്മം അത് പുണ്യഫലത്തിൽ ഉണ്ടാകും. അത് വിഹിതമായ സത്കർമ്മം, വേദവിഹിതമായ സത്കർമ്മം വർദ്ധിച്ച പുണ്യത്തിൽ ഉണ്ടാകും. വർദ്ധിച്ച പുണ്യം വർദ്ധിച്ച സുഖത്തെ കൊടുക്കും. ആ വർദ്ധിച്ച സുഖം ഇതിന് ഈ ലോകവുമായിട്ട് ബന്ധം എന്നുവെച്ചാൽ അന്നപ്രാണ മനസ്സുകളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതെന്ന് പറയുന്ന മരണശേഷം എന്നിട്ട് ഈ ശരീരം മനസ്സിന് ശേഷം വേറെ ഒരു ലോകത്ത് പോയി അതനുഭവിക്കുന്നതുമായിരുന്നു. ഈ ലോകവുമായി ബന്ധമില്ലാന്നു ഈ ശരീരം ഉൾപ്പെടെ അന്നമയായാലും ദോഷങ്ങളുമായൊരു ബന്ധമില്ല. എന്നാലത് ഏറ്റവും വലിയ ആനന്ദമാണ്. അത് തന്നെ വിദ്യയെക്കുറിച്ചും പറയുന്നു. ഉപാസനയും എന്താണ് പറയുന്നത്? ശരീരത്തെ വിസ്മരിക്കുന്നു, എന്നിട്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു. അനുഭവത്തെ അംഗീകരിക്കുന്നു. അതിന് വിദ്യയുടെ ഫലം ഉപാസനയുടെ ഫലം പറയുന്നത് ലൗകികമായ ആനന്ദത്തെക്കാളും ശ്രേഷ്ഠം. ലൗകികമായ ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ ഈ ശരീരത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിന് മുഖ്യമായ ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കും. ആനന്ദ അനുഭവം വേണമെങ്കിൽ ശരീരത്തിന് നിലനിൽപ്പില്ലെങ്കിലും ആനന്ദത്തിന്റെ ഉത്പത്തിയിൽ ശരീരം ഭേദമാണ്. ശരീര പ്രാണ മനസ്സുകൾ ആനന്ദത്തിന്റെ ഉത്പത്തിയിൽ ഭേദങ്ങളാണ്. പക്ഷെ ഉത്പന്നമാകുന്ന ആനന്ദം അത് അനുഭവതലത്തിൽ, അത് അനുഭവരൂപത്തിൽ തന്നെ ഉത്പന്നമാണ്. അനുഭവതലത്തിൽ തന്നെ ഇതിനും നിസ്ഥാനം അതെന്ന് പറയുന്നത് സമാധി സുഖം, ഉപാസനയുടെ ഫലമായ സുഖം. അവിടെ ശരീരത്തെ വിസ്മരിച്ചു യോഗി ശരീരത്തെ വിസ്മരിച്ചുകൊണ്ട് ആനന്ദത്തിലിരുന്നു. പക്ഷെ ഇതെല്ലാം എന്താണ്, ആനന്ദമയ കോശത്തിന്റെ തലത്തിലാണ്. ഇവിടെ അനുഭവമുണ്ടോ, അവിടെ കോശം ഉണ്ടോ? അതിന് ഏറ്റവും നിർദ്ദിഷ്ടമാണ് സ്വപ്നം. സുഹൃത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യും. സ്വപ്നത്തിൽ ആനന്ദ അനുഭവമുണ്ട്, മറ്റൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. ജാഗ്രതയോ തന്നെ അവിടെ ഇല്ല. തസ്യാനന്ദമേ സ്യ ആത്മന ഇഷ്ടപുത്രാദി ദർശനജം പ്രിയം ശിരയിലശില. മുമ്പ് പറയുന്നത് തന്നെ കോശത്തിന്റെ ശിര പക്ഷാദികളെ കുറിച്ച് പറയുകയാണ്. ആനന്ദമേ ആനന്ദത്തിന്റെ ഭോക്താവായിരിക്കുന്ന, ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്. അത് കർമ്മമുണ്ടായാലും ശരി, ഉപാസന ഉണ്ടായാലും ശരി, ഇഷ്ടപുത്രാദി ദർശനജം പുത്രാദികൾ, ഇഷ്ടമോ പുത്രാദി, പുത്രം, ഭാര്യ, ധനം തുടങ്ങിയ വസ്തുക്കൾ, അതിന്റെ ദർശനമുണ്ട് ഉണ്ടാകുന്ന തനുപ്രിയം, അത് ശിരസുഖനാണ് പ്രാധാന്യ. അതിന്റെ ജ്ഞാനവും ഉണ്ടാകും, ഇഷ്ടജ്ഞാനം, ഇഷ്ടസ്മരണം, അതിന് ആനന്ദത്തെ ഉണ്ടാക്കുന്നുണ്ടാകും. എങ്ങനെയാണ് അനിഷ്ടജ്ഞാനം, അനിഷ്ടസ്മരണം ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അതിന് വിപരീതമായി ഇഷ്ടസ്മരണം, ഇഷ്ടജ്ഞാനം അത് സുഖത്തെ കൊടുക്കുന്നു. അതുപോലെ ഇനി മോദയിലി പ്രിയ ലാഭനിമിത്ത വർഷ, ഇനി അത് കരകതമാണ്, അനുഭവയോഗ്യമായിത്തീരുന്നു, അത് ഹർഷമാണ്. അങ്ങനെ ഹർഷം പ്രിയ ഹർഷം, അത് പ്രത്യേകിച്ച് നിശ്ചിത അർത്ഥമുള്ള ശബ്ദങ്ങൾ എന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നു. ആനന്ദത്തിന്റെ താരതമ്യത്തെ കണിയോഗിച്ചിട്ടാണ്. സുഖത്തെക്കുറിച്ചുള്ള സ്മരണ തന്നെ സുഖത്ത്, സുഖത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ സുഖത്തെ ഉണ്ടാകുന്നു. ഇത് സുഖത്തെ നൽകുന്നതാണെന്നറിയുന്ന, ഇത് ദുഃഖത്തെ നൽകുന്നതാണെന്നുള്ള അറിവ് ദുഃഖത്തെ ഉണ്ടാകുന്നു. ദുഃഖമോ അതിനോട് അനുബന്ധമായി വരുന്ന ഭയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. പക്ഷെ ഇത് സുഖം തരുന്നതാണെന്നുള്ള അറിവ് തന്നെ സുഖത്തെ കൊടുക്കുന്നു. ആ അറിവ് സുഖത്തെ കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ പിന്തുടർന്ന് അതിന്റെ പ്രാപ്തിക്ക് വേണ്ടിയിരിക്കുന്നു. പ്രിയ ലാഭന സുഖസ് പ്രാപ്തമാകുന്നു. ഹർഷം പ്രാപ്തമാകുമ്പോൾ ഹർഷം വരുന്നു. കൽപ്പായസം അനുഭവിച്ചിട്ടുള്ളത് അതിന്റെ സ്മരണ സുഖത്തെ കൊടുക്കുന്നു. അത് കയ്യിൽ കിട്ടുമ്പോഴോ അസുഖം വർദ്ധിക്കുന്നതാണ് ഹർഷം എന്ന് പറയും. ഇതെല്ലാം ജീവൻ ആനന്ദമായ കോശത്തിൽ ഭോക്താവായിരിക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇനി സൈവജ പ്രതിഷ്ഠോ ഹർഷ പ്രമോദ, ഇനി അതിന്റെ അനുഭവം നാം പ്രതിഷ്ഠമായ ഹർഷം. അത് കരകതമായാലും ശരി, കയ്യിൽ കിട്ടുന്നത് സന്തോഷം തന്നെ, പക്ഷെ അത് അനുഭവിക്കുമ്പോഴും അത് ഹർഷം എന്ന് പറയുന്നു. പ്രമോദം പ്രതിഷ്ഠമായ ഹർഷം, പ്രമോദം ആനന്ദയിലെ സുഖസാമാന്യം ആത്മാ ശിരസ് പ്രിയം മോദം പ്രമോദം. അത് മന്ത്രത്തിൽ പറഞ്ഞു, പ്രിയം തസ്യ പ്രിയമേവ ശിര മോദോ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ. സമാധി സുഖങ്ങളുള്ളതെല്ലാം ഈ തരത്തിൽപ്പെടുന്നു. കാരണം പറഞ്ഞുള്ളത് ഉപാസനയുടെ കർമ്മത്തിന്റെയും ഫലമാണ്. അവിടെ ജീവൻ ഭുക്തമായി നിന്ന് സുഖത്തെ അനുഭവിക്കുന്നു. അല്ലെ സമാധി നിന്നതിനു ശേഷം പറയുന്നു, ഞാൻ പരമമായ സുഖത്തെ അനുഭവിച്ചു. ആരാ അനുഭവിച്ചത്? ജീവൻ. ആരായിട്ട് അനുഭവിച്ചു? ഭോക്താവായി അനുഭവിക്കുന്നവനായി. അവിടെ ഒരു ഭോക്താവ് ഉണ്ടല്ലോ, പറയാൻ കഴിഞ്ഞു ഞാൻ അതിനെ അനുഭവിച്ചു, സ്മരിക്കാൻ കഴിഞ്ഞു. ഭോക്താവാണ് സ്മരിക്കുന്നത്, ഭോക്താവ് തന്റെ അനുഭവത്തെ. ഇതിലെല്ലാം പൊതുവായിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് പറയാം ആനന്ദം. പേരിലുള്ള ശബ്ദത്തിലുള്ള ആശയത്തെക്കുറിച്ച് പറയാം. പ്രിയമായാലും മോദമായാലും പ്രമോദമായാലും സർവത്ര അനുസ്യൂതമായിരിക്കുന്നതിന് അതാണ് ആനന്ദം. സുഖസാമാന്യം അതാണ് സുഖം എന്ന് പറയാം. ഇവിടെ സുഖത്തിന് ഏറ്റക്കുറിച്ചിലുണ്ടെന്നേ വേണം. ഇങ്ങനെയുള്ള ബാഹ്യമായി ശീതം അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്, ഉഷ്ണം ഏറ്റക്കുറച്ചിലുണ്ട്, പ്രാപഞ്ചികമായ ബന്ധുവാത്മകമായ സർവത്തിനുണ്ട്. സാതിശയിത്ത അതിശയിത്ത സാതിശയാണ് കൂടിയും കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. പക്ഷെ അതിനെല്ലാം പൊതുവായിരിക്കുന്ന എന്താണ്? ആ സുഖം തന്നെ. ഉഷ്ണം കൂടിയാലും കുറഞ്ഞാലും ഒരു ഉഷ്ണം തന്നെ, ശീതം കൂടിയാലും കുറഞ്ഞാലും ഒരു ശീതം തന്നെ, ഒരു സുഖം കൂടിയാലും കുറഞ്ഞാലും ഒരു സുഖം തന്നെ. ആ സുഖത്തെ ആത്മാ എന്ന് പറയുന്നു. അതാണ് ആത്മാവ്. എന്തിന്റെ ആത്മാവ്? ആനന്ദമായ ഓസത്തിന്റെ ആത്മാവ്. എന്തുകൊണ്ട്? പ്രിയാദീനാം സുഖാവയവാനാം ദേശാനുസ്യൂതത്വ പ്രിയാദി സുഖാവയവങ്ങളാണ്. കാരണം അവിടെ സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടല്ലോ, അതുകൊണ്ടത് സുഖാവയവങ്ങളാണ്. അനുസ്യൂതത്വ അതെല്ലാം ഈ ആനന്ദത്തിൽ ഇരിക്കുന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ശരീരമധ്യത്തിൽ മധ്യം ഈ ശരീരത്തിൽ ആത്മാവായിരിക്കുന്നു. എന്തുകൊണ്ട്? അവയവങ്ങൾ ശിരസ് പാണി പാദം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് ശരീരമധ്യത്തെ ആത്മാവെന്ന് പറയാം ശരീരത്തിന്റെ. അതുപോലെ ഈ ആനന്ദമാണ് ആത്മാവ്. ഏതെന്നിലാണോ പ്രിയമൂത പ്രമോദങ്ങൾ അവയവ രൂപത്തിലിരിക്കുന്നത് അത് ആത്മാവ്. ദേശനിശ്ചയതത്വം ആത്മാനന്ദം എന്ന് പറഞ്ഞത് ആനന്ദത്തിന്റെ സ്വരൂപം അതാണെന്ത്? ആനന്ദ ഇതി പരംബ്രഹ്മ. അതാണ് പരംബ്രഹ്മം. അപ്പോ ബ്രഹ്മം ആനന്ദ സ്വരൂപം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അനുഭവിച്ച ആനന്ദമാണ് ബ്രഹ്മം എന്നല്ല. താൻ അനുഭവിച്ച ആനന്ദത്തിനും ഒരു വാസ്തവ സ്വരൂപം. ഏതോ വാച്ചോ നിവർത്തന്തേ അത്രാപ്യ മനസ്സാസഹ. മനസ്സും പിന്മാറുന്നതാണ്. ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് പ്രിയമായാലും ശരി, ഹർഷമായാലും ശരി, മോദമായാലും ശരി, പ്രമോദമായാലും ശരി, ഉപാധികൾക്കനുസരിച്ച് ഈ മാറ്റം വരുന്നു. ആരുടെ പോലും മന എന്തൊക്കെയെന്ന് വൃത്തികൾക്കനുസരിച്ച് ഈ മാറ്റം വരും. അത് ഏതായാലും ശരി, ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അത് സമാധി സുഖമായാലും ശരി, അവിടെ ഭക്താവ് അനുഭവിക്കുന്നു, ആനന്ദത്തെ അനുഭവിക്കുന്നു. ആ ആനന്ദത്തിന് ആധാരമായിരിക്കുന്നത് അതാണ് ആനന്ദത്തിന്റെ സ്വരൂപം. ആഭരണത്തിന് ആധാരമായിരിക്കുന്നു സ്വർണം. അതുകൊണ്ട് ആഭരണത്തിന്റെ സ്വരൂപമാണ് സ്വർണം. ഈ ഒരു വ്യത്യാസമോടുകൂടി അതുകൊണ്ട് എന്താണ് ഈ ആനന്ദത്തെ പരംബ്രഹ്മെന്ന് പറയാം. എന്തുകൊണ്ട്? ഈ ആനന്ദത്തിന്റെ സ്വരൂപമാണ് പരംബ്രഹ്മം. തദ്ധി ശുഭകർമ്മ പ്രത്യുപസ്ഥാപ്യമേ പുത്രമിത്രാദി വിഷയ വിശേഷ ഉപാധ അന്ധകർമ്മ വൃത്തി വിശേഷേ തമസ അപ്രച്ഛാദ്യമായി പ്രസന്നേ അഭിവ്യജ്യതേ. പറഞ്ഞത് സുഖസ്വരൂപം സുഖത്തിന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം. അത് പ്രകടമാകുന്നു, അതിന്റെ അഭിവ്യക്തി അതാണ് ആനന്ദാനുഭവം. അത് വിഷയ സുഖാനുഭവമായാലും ശരി, ലൗകികമായ വിഷയങ്ങളെല്ലാം വിട്ട് അലൗകികമായ വിഷയാനുഭവം ആയാലും ശരി, സ്വർഗമോ സമാധിയോ എന്തായാലും ശരി, എല്ലാവർക്കും സംഭവിക്കുന്ന ഇതാണ്. ശുഭകർമ്മണ പ്രത്യുപസ്ഥാപ്യമാനേ പുത്രമിത്രാദി വിഷയ വിശേഷ ഉപാധ പ്രത്യുപസ്ഥാപ്യമാണേ. പുത്രൻ ആനന്ദത്തെ കൊടുക്കുന്നു, മിത്രം ആനന്ദത്തെ കൊടുക്കുന്നു, സമ്പത്ത് ആനന്ദത്തെ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ, ആ വിശേഷങ്ങൾ അനുകൂലമായി വരുമ്പോൾ അതാണ് പ്രത്യുപസ്ഥാപ്യമാണ്. എങ്ങനെ ശുഭകർമ്മങ്ങളാണ്? പുത്രൻ സുഖത്തിന് കാരണമല്ല, പക്ഷെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പുത്രൻ അനുകൂലമായി വന്ന പുത്രൻ ശത്രുവായ ദുഃഖത്തിന് കാരണമാണ്. പുത്രൻ സന്യാസിയായി കഴിഞ്ഞാൽ ദുഃഖത്തിന് കാരണമാണ്. ഇപ്പൊ പുണ്യം കൊണ്ട് എന്ത് ചെയ്യണം? പുത്രമിത്രാദികളെല്ലാം അനുകൂലമായി വരണം, പുണ്യം വേണം. വന്നു കഴിഞ്ഞാൽ പുത്രമിത്ര മന്ത്രാദി വിഷയ വിശേഷോപാധം, ഈ വിഷയങ്ങൾ അത് ഉപാധിയായിരിക്കുന്നു. ഇത് അനുകൂലമായി വരുമ്പോൾ അന്ധക്കരണ വൃത്തി വിശേഷേ, അവിടെ സുഖവൃത്തി വരും. പറഞ്ഞത് അന്നമേവശം അന്ധക്കരണ വൃത്തി, അതിന് സുഖവൃത്തി എന്ന് പറയുന്നു. സുഖവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം പ്രകടമാകുന്ന വൃത്തി.